അനീതിയുള്ള മമ്മോനെക്കൊണ്ട് സ്നേഹിതർ. ലൗകികത്വം അതിൻ്റെ ഉച്ചകോടിയിലായിരുന്നപ്പോഴാണ് ഭൂമിയിലേക്ക് കർത്താവ് കടന്നു വന്നത്. നിത്യമായതിനേക്കാളും അധികം താൽക്കാലികമായതിനും ഭാവിയിലുള്ളതിനേക്കാളും വർത്തമാനകാലത്തിനും മനുഷ്യർ അന്ന് അമിത പ്രാധാന്യം കൊടുത്തിരുന്നു. യാഥാർത്ഥ്യങ്ങളെ മായയായും വെറും സങ്കല്പങ്ങളെ യാഥാർത്ഥ്യങ്ങളുമായി അവർ തെറ്റിദ്ധരിച്ചിരുന്നു. വിശ്വാസത്താൽ അവർ അദൃശ്യലോകത്തെ ദർശിച്ചിരുന്നില്ല. ഈ ലോകജീവിതത്തിലെ സംഗതികളെ ഏറ്റവുമധികം ആകർഷകമായും താൽപ്പര്യജനകമായും സാത്താൻ അവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയും അവർ ഇപ്രകാരമുള്ള പരീക്ഷകളിൽ അടിപ്പെട്ടു പോവുകയും ചെയ്തിരുന്നു. ഇങ്ങനെയുള്ള രീതികൾക്ക് മാറ്റം വരുത്തുവാൻ ക്രിസ്തു വരികയായിരുന്നു. മനുഷ്യർ വഞ്ചിതരായി കെണിയിലകപ്പെട്ടിരിക്കുന്ന മായാവലയങ്ങളെ ഭേദിക്കുന്നതിന് അവൻ പ്രയത്നിച്ചു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും യഥാർത്ഥ അവസ്ഥ വെളിവാക്കുന്നതിനും താൽക്കാലികമായതിൽ നിന്ന് ഭാവി കാലത്തിലേക്ക് അവരുടെ ശ്രദ്ധ തിരിക്കുന്നതിനുമായി തൻ്റെ ഉപദേശങ്ങളിൽ കൂടെ കർത്താവ് പരിശ്രമിച്ചു. അല്പസമയത്തെ കാര്യാദികളിൽ അവർ കാണിക്കുന്ന വ്യഗ്രതയിൽ നിന്ന് വിട്ടുമാറി നിത്യതയ്ക്ക് വേണ്ടി കരുതുവാൻ അവനവരെ ഉദ്ബോധിപ്പിച്ചു. അവൻ ഇപ്രകാരം പറഞ്ഞു: ധനവാനായൊരു മനുഷ്യന് ഒരു കാര്യവിചാരകൻ ഉണ്ടായിരുന്നു. അവൻ അവൻ്റെ വസ്തുവക നാനാവിധമാക്കുന്നു എന്ന് ചിലർ അവനെ കുറ്റം പറഞ്ഞു. ധനവാനായ ആ മനുഷ്യൻ തൻ്റെ സമ്പത്തൊക്കെയും കാര്യവിചാരകനെ ഏൽപ്പിച്ചിരുന്നു. പക്ഷേ ആ ദാസൻ അവിശ്വസ്തനായിരുന്നു. മാത്രമല്ല, അവൻ തൻ്റെ മുതലിനെ ക്രമമായി കൊള്ളയിട്ടുകൊണ്ടിരിക്കുകയാണെന്ന വ്യക്തമായ അറിവും ധനവാന് ലഭിച്ചുകൊണ്ടിരുന്നു. തൻ്റെ ദാസനായി അവൻ തുടരുവാൻ പാടില്ല എന്ന് യജമാനൻ തീരുമാനിച്ചുകൊണ്ട് കണക്കുകൾ പരിശോധിക്കുവാൻ അവൻ നിശ്ചയിച്ചു. നിന്നെക്കൊണ്ട് ഈ കേൾക്കുന്നത് എന്ത്? നിന്റെ കാര്യവിചാരകത്വത്തിൻ്റെ കണക്ക് ഏൽപ്പിച്ചു തരിക. നീ ഇനി കാര്യവിചാരകനായിരിക്കാൻ പാടില്ല എന്ന് അവൻ പറഞ്ഞു. മുമ്പോട്ടുള്ള ജീവിതത്തിന് പോംവഴിയായി മൂന്ന് മാർഗങ്ങൾ ആ ദാസൻ തൻ്റെ മുമ്പിൽ കണ്ടു. അവൻ കഠിനാധ്വാനം ചെയ്യുകയോ യാചിക്കുകയോ പട്ടിണി കിടക്കുകയോ വേണമായിരുന്നു. തന്നോട് തന്നെ അവൻ ഇപ്രകാരം പറഞ്ഞു: ഞാൻ എന്ത് ചെയ്യേണ്ടു? യജമാനൻ കാര്യവിചാരകത്വത്തിൽ നിന്ന് എന്നെ നീക്കുവാൻ പോകുന്നു. കിളപ്പാൻ എനിക്ക് പ്രാപ്തിയില്ല, ഇരപ്പാൻ ഞാൻ നാണിക്കുന്നു. എന്നെ കാര്യവിചാരകത്വത്തിൽ നിന്ന് നീക്കിയാൽ അവർ എന്നെ തങ്ങളുടെ വീടുകളിൽ ചേർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ചെയ്യേണ്ടത് എന്ത് എന്ന് എനിക്കറിയാം എന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. പിന്നെ അവൻ യജമാനൻ്റെ കടക്കാരിൽ ഓരോരുത്തരെ വരുത്തി ഒന്നാമത്തവനോട്, നീ യജമാനന് എന്ത് കടപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. 100 കുടം എണ്ണ എന്ന് അവൻ പറഞ്ഞു. അവൻ അവനോട്, നിന്റെ കൈച്ചീട്ട് വാങ്ങി വേഗം ഇരുന്ന് 50 എന്നെഴുതുക എന്ന് പറഞ്ഞു. അതിൻ്റെ ശേഷം മറ്റൊരുത്തനോട്, നീ എത്ര കടപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. 100 പറ ഗോതമ്പ് എന്ന് അവൻ പറഞ്ഞു. അവനോട്, നിന്റെ കൈച്ചീട്ട് വാങ്ങി 80 എന്ന് എഴുതുക എന്ന് പറഞ്ഞു. അനീതിയുള്ള ഈ ദാസൻ മറ്റുള്ളവരെയും കൂടെ തൻ്റെ അവിശ്വസ്തതയിൽ പങ്കുകാരാക്കുന്നു. അവർക്ക് നേട്ടമുണ്ടാക്കി കൊടുക്കുന്നതിന് അവൻ യജമാനനെ വഞ്ചിക്കുന്നു. ഇങ്ങനെ അവർ ഈ നേട്ടം സ്വീകരിച്ച നിമിത്തം അവനെ ഒരു സ്നേഹിതനായി തങ്ങളുടെ വീടുകളിൽ കൈക്കൊള്ളേണ്ട ബാധ്യത കൂടെ ചുമലിലേറ്റുന്നു. ഈ അനീതിയുള്ള കാര്യവിചാരകൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചതുകൊണ്ടാണ് യജമാനൻ അവനെ പുകഴ്ത്തിയത്. തന്നെ വഞ്ചിച്ചവൻ്റെ ബുദ്ധികൂർമതയെ ലോകമനുഷ്യൻ പുകഴ്ത്തുന്നു. എന്നാൽ ഈ ധനവാൻ പുകഴ്ത്തുന്നതും ദൈവം പുകഴ്ത്തുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അനീതിയുള്ള കാര്യവിചാരകനെ ക്രിസ്തു ഇവിടെ പുകഴ്ത്തുകയല്ല ചെയ്യുന്നത്. എന്നാൽ അന്ന് സർവ്വസാധാരണമായിരുന്ന ഒരു സംഭവം ഉപയോഗിച്ച് ഒരു പാഠം വിശദമാക്കുവാൻ കർത്താവ് ആഗ്രഹിച്ചു. അവൻ ഇപ്രകാരം പറഞ്ഞു: അനീതിയുള്ള മമ്മോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതരെ ഉണ്ടാക്കിക്കൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അത് ഇല്ലാതെയാകുമ്പോൾ അവർ നിത്യകൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ ഇടയാകും. ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഇടപഴകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരീശന്മാർ രക്ഷകനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇത് നിമിത്തം അവരോട് തനിക്കുണ്ടായിരുന്ന താൽപ്പര്യത്തിന് കുറവുണ്ടാകുകയോ അവർക്ക് വേണ്ടിയുള്ള അധ്വാനം അസ്തമിക്കുകയോ ചെയ്തില്ല. അവർ ചെയ്തിരുന്ന ജോലി അവരെ പരീക്ഷകളിലേക്ക് വലിച്ചിഴയ്ക്കുന്നതായി കർത്താവ് കണ്ടു. ദുഷ്ടതയുടെ മോഹവലയത്തിൽ അവർ ചുറ്റപ്പെട്ടിരുന്നു. തെറ്റിലേക്കുള്ള ആദ്യപടി എളുപ്പമുള്ളതായിരുന്നു. തുടർന്നുള്ള താഴ്ച വളരെ വേഗത്തിലായി തീരുകയും അവിശ്വസ്തതയിലും വലിയ കുറ്റകൃത്യങ്ങളിലും അവർ പെട്ടുപോവുകയും ചെയ്തിരുന്നു. ഉന്നത ലക്ഷ്യങ്ങളിലേക്കും ശ്രേഷ്ഠമായ തത്വങ്ങളിലേക്കും അവരെ ഉയർത്തുന്നതിന് ക്രിസ്തു ഓരോ മാർഗവും ഉപയോഗിക്കുകയായിരുന്നു. അനീതിയുള്ള കാര്യവിചാരകന്റെ കഥയിൽ ഈ ലക്ഷ്യമാണ് കർത്താവിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. ഉപമയിൽ പ്രതിപാദിക്കുന്ന പ്രകാരമുള്ളവർ ചുങ്കക്കാരുടെ കൂട്ടത്തിലും ഉണ്ടായിരുന്നു. ക്രിസ്തുവിന്റെ ഈ വിശദീകരണത്തിൽ കൂടെ അവർ തങ്ങളുടെ സ്വന്തം പ്രവൃത്തികൾ മനസ്സിലാക്കി. അവരുടെ ശ്രദ്ധ പിടിച്ചു നിർത്തപ്പെടുകയും അനീതി നിറഞ്ഞ അവരുടെ പ്രവൃത്തികളുടെ ചിത്രം കണ്ടുകൊണ്ട് അവർ ആത്മീക സത്യത്തിന്റെ ഒരു പാഠം പഠിക്കുകയും ചെയ്തു. ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞുകൊണ്ടാണ് കർത്താവ് ഈ ഉപമ പ്രസ്താവിച്ചത്. സത്യത്തിന്റെ പുളിച്ച മാവ് ആദ്യം അവർക്ക് കൊടുക്കുകയും അവരിൽ നിന്ന് അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരുകയും വേണമായിരുന്നു. ക്രിസ്തുവിന്റെ ഉപദേശങ്ങളിൽ അധികവും ശിഷ്യന്മാർ ആദ്യം ഗ്രഹിച്ചിരുന്നില്ല. പലപ്പോഴും അവർ അത് മുഴുവനും മറന്നു പോവുകയായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മ പ്രചോദന നിമിത്തം പിന്നീട് അവൻ അവയെ വ്യക്തമായി പുനർചിന്തനം ചെയ്യുകയും പിൽക്കാലത്ത് സഭയോട് ചേർന്നു വന്ന വിശ്വാസികളിലേക്ക് ശിഷ്യന്മാർ അവയെ പകർന്നുകൊടുക്കുകയും ചെയ്തു. രക്ഷകൻ പരീശന്മാരോട് കൂടെയും സംസാരിക്കുകയായിരുന്നു. തന്റെ വാക്കുകളുടെ ശക്തിയെ മനസ്സിലാക്കാതെ ഇരിക്കുമെന്ന് അവൻ സംശയിച്ചില്ല. അനേകരിലും ആഴമായ കുറ്റബോധം തെളിഞ്ഞുവന്നു. പരിശുദ്ധാത്മ ശക്തിയോടുകൂടെ സത്യം അവർ കേട്ടുകൊണ്ടിരുന്നെങ്കിലും ആരും തന്നെ ക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ച് കടന്നുവന്നില്ല. ചുങ്കക്കാരോടും പാപികളോടും കൂടെ കൂട്ടുചേരുന്നു എന്നാരോപിച്ച് ക്രിസ്തുവിന് അപകീർത്തി ഉണ്ടാക്കുവാൻ പരീശന്മാർ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ക്രിസ്തു കുറ്റം ആരോപിച്ചവരെ തന്നെ ശാസിക്കുന്നു. ചുങ്കക്കാരുടെ ഇടയിൽ കാണപ്പെട്ടിരുന്ന ദൃശ്യങ്ങൾ പരീശന്മാരുടെ മുമ്പാകെ നിവർത്തി കാണിച്ചുകൊണ്ട് അത് അവരുടെ തന്നെ പ്രവർത്തന രീതിയാണെന്ന് ക്രിസ്തു വെളിവാക്കുകയും തങ്ങളുടെ തെറ്റുകളിൽ നിന്നും മോചനം പ്രാപിപ്പാനുള്ള ഏകമാർഗം അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അവിശ്വസ്തനായ കാര്യവിചാരകന് തന്റെ യജമാനന്റെ വസ്തുവകകൾ ഏൽപ്പിച്ചു കൊടുത്തിരുന്നത് പൊതുപ്രയോജനത്തിനു വേണ്ടിയായിരുന്നു. എന്നാൽ അവൻ തനിക്കായി തന്നെ അത് ഉപയോഗിച്ചു. ഇസ്രായേൽ ജനതയും അപ്രകാരം തന്നെ ചെയ്തു. അബ്രഹാമിന്റെ സന്തതിയെ ദൈവം തിരഞ്ഞെടുത്തു. മിശ്രയിമ അടിമത്തത്തിൽ നിന്ന് അവരെ അവൻ ബലമേറിയ ഭുജത്താൽ വിടുവിച്ചു. ലോകത്തിന്റെ അനുഗ്രഹത്തിനു വേണ്ടി അവനവരെ പരിപാവന സത്യത്തിന്റെ സൂക്ഷിപ്പുകാരാക്കി നിയോഗിച്ചു. മറ്റുള്ളവരിലേക്ക് വെളിച്ചം പകരുന്നതിനു വേണ്ടി അവരെ സത്യവചനത്തിന്റെ ജീവനുള്ള വക്താക്കളായി നിയമിച്ചു. പക്ഷേ അവന്റെ കാര്യവിചാരകന്മാർ തങ്ങളുടെ സ്വന്തം ഉയർച്ചയ്ക്കും ധനസമ്പാദനത്തിനുമായി ഈ ദാനങ്ങളെ വിനിയോഗിക്കുകയാണ് ഉണ്ടായത്. ദൈവം തന്റെ മഹത്വത്തിനു വേണ്ടി ഉപയോഗിക്കാൻ കൊടുത്ത കാര്യങ്ങളെ സ്വയനീതീകരണവും സ്വയപ്രാധാന്യവും നിറഞ്ഞ പരീശന്മാർ ദുർവിനിയോഗം ചെയ്തു. ഉപമയിലെ കാര്യവിചാരകർ തന്റെ ഭാവിക്ക് വേണ്ടി ഒന്നും കരുതിയിരുന്നില്ല. മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടി കൊടുത്തിരുന്ന കാര്യങ്ങൾ അവർ സ്വന്തമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അവൻ തന്റെ താൽക്കാലിക ജീവിതം മാത്രമേ ശ്രദ്ധിച്ചിരുന്നുള്ളൂ. കാര്യവിചാരകത്വം അവനിൽ നിന്ന് എടുത്തു മാറ്റുമ്പോൾ തന്റെ സ്വന്തമെന്ന് പറയുവാൻ ഒന്നും ശേഷിക്കുന്നുമില്ല. എന്നാൽ തന്റെ യജമാനന്റെ വസ്തുവകകൾ ഇപ്പോഴും അവന്റെ കൈവശമാണ്. ആയതിനാൽ തന്റെ ഭാവികാല ആവശ്യങ്ങൾക്ക് വേണ്ടി അവയെ ഉപയോഗിക്കുന്നതിന് അവൻ തീരുമാനമെടുത്തു. ഇത് നേടിയെടുക്കുന്നതിന് അവൻ പുതിയൊരു പദ്ധതി ആവിഷ്കരിച്ചു. തനിക്ക് വേണ്ടി സ്വരൂപിച്ച് കൂട്ടുന്നതിനു പകരം അവൻ മറ്റുള്ളവർക്ക് വിഭാഗിച്ചു കൊടുക്കുന്നു. തള്ളപ്പെട്ടു കഴിയുമ്പോൾ തന്നെ ചേർത്തുകൊള്ളുന്നതിന് ഇപ്രകാരം അവൻ സ്നേഹിതരെ സ്വരൂപിക്കുന്നു. പരീശന്മാരും ഇതേ രീതിയിലായിരുന്നു. കാര്യവിചാരകത്വം വേഗം അവരിൽ നിന്നും എടുത്തു മാറ്റുന്നതാകയാൽ ഭാവിക്ക് വേണ്ടി അവർ കരുതാൻ തുടങ്ങി. മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടി പ്രയത്നിച്ചാൽ മാത്രമേ തങ്ങൾക്ക് പ്രയോജനമുള്ളൂ എന്ന് അവർ മനസ്സിലാക്കി. താൽക്കാലിക ജീവിതത്തിൽ ദൈവിക ദാനങ്ങൾ വിഭാഗിച്ചു കൊടുത്താൽ മാത്രമേ നിത്യതയ്ക്ക് വേണ്ടി സ്വരൂപിക്കുന്നതിന് അവർക്ക് സാധ്യമായിരുന്നുള്ളൂ. ഉപമ വിവരിച്ച ശേഷം ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു: വെളിച്ച മക്കളേക്കാൾ ഈ ലോകത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയേറിയവരല്ലോ. അതായത് ദൈവമക്കളെന്ന് അഭിമാനിക്കുന്നവർ കർത്തൃ ശുശ്രൂഷയിൽ കാണിക്കുന്ന ആത്മാർത്ഥത, ബുദ്ധിസാമർഥ്യം ഇവയേക്കാൾ അധികം ഈ ലോക ബുദ്ധിമാന്മാർ തങ്ങളുടെ സ്വന്തം സേവനത്തിനു വേണ്ടി പ്രയോഗിച്ചു കാണുന്നു. ക്രിസ്തുവിന്റെ കാലത്ത് അപ്രകാരം തന്നെയായിരുന്നു. ഇന്നും അതുതന്നെയാണ് സ്ഥിതി. ക്രിസ്ത്യാനികളെന്ന് പറയുന്ന അനേകരുടെ ജീവിതത്തിലേക്കും കണ്ണോടിക്കുക. കർത്താവ് അവർക്ക് കഴിവുകളും ശക്തിയും സ്വാധീനവും നൽകിയിരിക്കുന്നു. ശ്രേഷ്ഠമേറിയ വീണ്ടെടുപ്പിൻ വേലയിൽ തന്നോടൊത്ത് പ്രവർത്തിക്കുന്നതിന് കർത്താവ് അവർക്ക് പണവും കൊടുത്തിരിക്കുന്നു. അവന്റെ ദാനങ്ങളെല്ലാം തന്നെ മാനവരാശിയുടെ അനുഗ്രഹത്തിനും അത്യാപത്തിലും അത്യാവശ്യങ്ങളിലും കഷ്ടപ്പാടിലുമായിരിക്കുന്നവരുടെ ആശ്വാസത്തിനു വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. നമ്മൾ വിശപ്പുള്ളവർക്ക് ആഹാരവും നഗ്നർക്ക് വസ്ത്രവും വിധവകൾക്കും അനാഥർക്കും സംരക്ഷണവും മനസ്സു തകർന്നവർക്കും അധസ്ഥിതർക്കും ശുശ്രൂഷയും നൽകേണ്ടതായിട്ടുണ്ട്. ലോകവ്യാപകമായ കഷ്ടപ്പാട് നിലനിൽക്കണമെന്നുള്ളത് ദൈവോദ്ദേശമല്ല. ഒരുവൻ ലോകത്തിലെ സർവ്വ ആഡംബരങ്ങളും അനുഭവിക്കുകയും അതേസമയം മറ്റു മനുഷ്യ കുഞ്ഞുങ്ങൾ ഭക്ഷണത്തിന് മുറവിളിക്കുകയും ചെയ്യണമെന്നുള്ളത് ദൈവിക പദ്ധതിയല്ല. തന്റെ സ്വന്തം അത്യാവശ്യങ്ങൾക്കപ്പുറമായുള്ളത് മറ്റുള്ളവരുടെ നന്മയ്ക്കും മാനവകുലത്തിന്റെ അനുഗ്രഹത്തിനുമായി ഉപയോഗിക്കേണ്ടതിന് നൽകപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്കുള്ളത് വിറ്റ് ഭിക്ഷ കൊടുപ്പിൻ എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. ലൂക്കോസ് 12:33. ദൈവത്തിൽ ആശവെപ്പാനും നന്മ ചെയ്യുവാനും ദാനശീലരും ഔദാര്യമുള്ളവരുമായി ഇരുപ്പാനും ഒരുങ്ങി നിൽക്കാം. 1 തിമോത്തിയോസ് 6:18. നീ വിരുന്നു കഴിക്കുമ്പോൾ ദരിദ്രന്മാർ, അംഗഹീനന്മാർ, മുടന്തന്മാർ, കുരുടന്മാർ എന്നിവരെ ക്ഷണിക്ക. ലൂക്കോസ് 14:13. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുഖത്തിൻ്റെ അമൈക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്ക, എല്ലാ നുഖത്തെയും തകർക്കുക. വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കിക്കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതെയിരിക്കുന്നതും അല്ലയോ? വിശപ്പുള്ളവനോട് നീ താൽപ്പര്യം കാണിക്കുകയും കഷ്ടത്തിലിരിക്കുന്നവന് തൃപ്തി വരുത്തുകയും ചെയ്യുക. യെശയ്യാവ് 58:6-10. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. മർക്കോസ് 16:15. ഇതെല്ലാം കർത്താവിൻ്റെ കൽപ്പനകളാണ്. ക്രിസ്ത്യാനികളെന്ന് പറയുന്ന വലിയ കൂട്ടം ഇത് ചെയ്യുന്നുണ്ടോ? കഷ്ടം. ദൈവിക ദാനങ്ങൾ തങ്ങൾക്ക് വേണ്ടി മാത്രം എത്രയോ പേർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയോ പേർ വീടിനോട് വീടും പുരയിടത്തോട് പുരയിടവും ചേർത്തുകൊണ്ടിരിക്കുന്നു. എത്രയോ പേർ തങ്ങളുടെ പണം ആഹ്ലാദങ്ങൾക്കും ജഡിക താൽപ്പര്യങ്ങളുടെ സംതൃപ്തിക്കും മോടിയേറിയ വീടുകൾ, വീട്ടുപകരണങ്ങൾ, വസ്ത്രം എന്നിവയ്ക്കും ചെലവിട്ടുകൊണ്ടിരിക്കുന്നു. അതേസമയം അവരുടെ സമസൃഷ്ടങ്ങൾ കഷ്ടപ്പാടിലും കുറ്റകൃത്യങ്ങളിലും രോഗത്തിലും മരണത്തിലും നശിച്ചുകൊണ്ടുമിരിക്കുന്നു. അനുകമ്പാർദ്രമായ ഒരു നോട്ടമോ വാക്കോ പ്രവൃത്തിയോ ലഭ്യമാകാതെ ജനലക്ഷങ്ങൾ നശിച്ചുപോകുന്നു. ദൈവത്തെ കൊള്ളയിടുന്നതിൽ മനുഷ്യർ കുറ്റക്കാരാണ്. അവരുടെ വസ്തുസമ്പത്തുകൾ സ്വാർത്ഥതയ്ക്കായി ഉപയോഗിക്കുക നിമിത്തം മനുഷ്യവർഗത്തിൻ്റെ കണ്ണീരൊപ്പിയും ആത്മരക്ഷയ്ക്ക് വഴിയൊരുക്കിയും കൊണ്ട് കർത്താവിങ്കിലേക്ക് പ്രതിഫലിപ്പിക്കേണ്ടതായ ദൈവമഹത്വം അവർ കൊള്ള ചെയ്യുന്നു. അവൻ അവരുടെ പക്കൽ സൂക്ഷിപ്പാൻ ഏൽപ്പിച്ചതിനെ അവർ അപഹരിക്കുകയാണ്. ഞാൻ ന്യായവിധിക്കായി നിങ്ങളോട് അടുത്തുവരും. ഞാൻ കൂലിയുടെ കാര്യത്തിൽ കൂലിക്കാരനെയും വിധവയെയും അനാഥനെയും പീഡിപ്പിക്കുന്നവർക്കും എന്നെ ഭയപ്പെടാതെ പരദേശിയുടെ ന്യായം മറിച്ചു കളയുന്നവർക്കും വിരോധമായി ഒരു ശീഘ്രസാക്ഷിയായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ? എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദശാംശത്തിലും വഴിപാടിലും തന്നെ നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ എന്നെ തോൽപ്പിക്കുന്നതുകൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തമാകുന്നു. മലാഖി 3:5-8-9. അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞ് മുറയിടുവിൻ. നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി. നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ചു. ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ച് പുളച്ച് നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചുവല്ലോ. അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു. കൊയ്തവരുടെ മുറവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ചെവിയിൽ എത്തിയിരിക്കുന്നു. യാക്കോബ് 5:13-5-4. തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ ദാനങ്ങൾ ഉപയോഗിക്കേണ്ടതാണെന്ന് ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നു. അന്ത്യന്യായവിധി ദിനത്തിൽ മനുഷ്യർക്ക് തങ്ങൾ കൂട്ടിവച്ചിരിക്കുന്ന ധനം ഉപയോഗശൂന്യമെന്ന് വെളിപ്പെടും. സ്വന്തമെന്ന് പറയുവാൻ അന്ന് യാതൊന്നും തന്നെ കാണുകയില്ല. അനീതിയുള്ള ഗൃഹവിചാരകൻ തൻ്റെ ഭൗമിക ആശ്രയത്തിനു വേണ്ടി ചെയ്തതിലും കുറഞ്ഞ ബുദ്ധിയും താൽപ്പര്യവും ശ്രദ്ധയുമാണ് ലൗകിക സമ്പത്തിനു വേണ്ടി ജീവിതം ചെലവിടുന്നവർ തങ്ങളുടെ നിത്യജീവനായി ചെലവിടുന്നത്. ഈ ലോകത്തിൽ വെളിച്ചത്തിൻ്റെ മക്കളെന്ന് അഭിമാനിക്കുന്നവർ ഈ ലോക മക്കളേക്കാൾ ബുദ്ധി കുറഞ്ഞവരാണ്. മഹാന്യായവിധി ദിവസത്തിൽ ഇങ്ങനെയുള്ളവരെ കണ്ടുകൊണ്ട് പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: യഹോവ ഭൂമിയെ നടുക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ അവൻ്റെ ഭയങ്കരത്വം നിമിത്തവും അവൻ്റെ മഹിമയുടെ പ്രഭ നിമിത്തവും പാറകളുടെ ഗഹ്വരങ്ങളിലും പൊട്ടിയ പാറകളുടെ വിള്ളലുകളിലും കടക്കേണ്ടതിന് തങ്ങൾ നമസ്കരിപ്പാൻ വെള്ളികൊണ്ടും പൊന്നുകൊണ്ടും ഉണ്ടാക്കിയ മിഥ്യാമൂർത്തികളെ മനുഷ്യർ ആ നാളിൽ തുരപ്പനലിക്കും നരിച്ചീറിനും എറിഞ്ഞുകളയും. യെശയ്യാവ് 2:20-21. അനീതിയുള്ള മമ്മോനെക്കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് യേശു പറഞ്ഞു. ബാധിതരും കഷ്ടപ്പെടുന്നവരും പാപികളുമായവർക്ക് വേണ്ടി ദൂതന്മാരും ക്രിസ്തുവും ദൈവവും ശുശ്രൂഷ ചെയ്യുന്നു. തൻ്റെ വേലയ്ക്കായി നിങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുകയും തൻ്റെ ദാനങ്ങൾ തിരുഹിതത്തിന് ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ സ്വർഗീയന്മാരുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. അവരുടെ ഹൃദയത്തിനോട് ചേർന്ന് നിങ്ങളുടെ ഹൃദയവും അനുകമ്പ നിറഞ്ഞ് സ്പന്ദിച്ചു തുടങ്ങും. സ്വഭാവത്തിൽ നിങ്ങൾ അവരോട് ലയിച്ചു ചേരും. നിത്യകൂടാരങ്ങളിൽ വസിക്കുന്നവർ നിങ്ങൾക്ക് അപരിചിതരാകയില്ല. ഭൗമികമായവ അവസാനിച്ചു കഴിയുമ്പോൾ സ്വർഗീയ ഗോപുരങ്ങളിലെ കാവൽക്കാർ നിങ്ങളെ സ്വാഗതം ചെയ്യും. മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനു വേണ്ടി നിങ്ങൾ ഉപയോഗിച്ചതിന്റെ പ്രതിഫലം തരുന്ന സമയം വരും. ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്ന ധനം വലിയ നന്മകൾക്ക് സാധ്യമാകും. ക്രിസ്തുവിനു വേണ്ടി ആത്മാക്കൾ ലാഭപ്പെടും. ക്രിസ്തുവിന്റെ പദ്ധതി പിന്തുടരുന്നവൻ തന്റെ അധ്വാനവും ത്യാഗവും കൊണ്ട് നേടിയ ആത്മാക്കളെ ദൈവരാജ്യത്തിൽ കണ്ടുമുട്ടും. തങ്ങളുടെ രക്ഷയ്ക്ക് ഉപാധികളായി തീർന്നവരെ വീണ്ടെടുക്കപ്പെട്ടവർ നന്ദിപൂർവം സ്മരിക്കും. ആത്മാക്കളെ രക്ഷിക്കുന്ന വേലയിൽ വിശ്വസ്തത പാലിച്ചവർക്ക് സ്വർഗരാജ്യം വിലപ്പെട്ടതായിരിക്കും. ഈ ഉപമയിലെ പാഠം എല്ലാവർക്കും കൂടെയുള്ളതാണ്. ക്രിസ്തുവിൽ കൂടെ ചൊരിയപ്പെട്ടിരിക്കുന്ന കൃപയ്ക്ക് എല്ലാവരും തന്നെ ഉത്തരവാദികളാണ്. ലൗകികവും താൽക്കാലികവുമായ വിഷയങ്ങളിൽ പിടിപെട്ടു പോകുവാൻ പാടില്ലാത്തത്ര ഗൗരവമേറിയതാണ്. അദൃശ്യരും നിത്യനുമായവൻ നമ്മോടറിയിക്കുന്ന കാര്യങ്ങൾ നാം മറ്റുള്ളവരോട് അറിയിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. മുന്നറിയിപ്പ് ലഭിക്കാതെയും രക്ഷ പ്രാപിക്കാതെയും ലക്ഷോപലക്ഷം മനുഷ്യർ വർഷം തോറും നിത്യനാശത്തിലേക്ക് മറഞ്ഞുകൊണ്ടിരിക്കുന്നു. വിവിധങ്ങളായ ജീവിത വഴികളിലും അവസരങ്ങളിലും കൂടെ അവരെ കണ്ടുമുട്ടുന്നതിനും രക്ഷയുടെ മാർഗം അറിയിക്കുന്നതിനും മണിക്കൂറുകൾ തോറും നമുക്ക് വഴി തുറന്ന് ലഭിക്കുകയും ചെയ്യുന്നു. അവസരങ്ങൾ തുടരെ തുടരെ വരികയും പോകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെല്ലാം കൃത്യമായ തക്കത്തിൽ ഉപയോഗിക്കേണ്ടതാണെന്ന് ദൈവം നമ്മോട് പറയുന്നു. ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നമുക്ക് വേല ചെയ്യുന്നതിന് ഒരു ദിവസം, ഒരു ആഴ്ച അഥവാ ഒരു മാസം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. എത്രയും ചുരുക്കം സംവത്സരങ്ങൾ കഴിയുമ്പോൾ തന്നെ ഉത്തരം പറയാതെ നമുക്ക് ഒഴിഞ്ഞു മാറുവാൻ സാധ്യമല്ലാത്ത ശബ്ദം നിന്റെ കാര്യവിചാരകത്വത്തിന്റെ കണക്ക് ഏൽപ്പിച്ചു തരിക എന്ന് നമ്മോട് പറയും. ഓരോരുത്തരും ഇത് ശ്രദ്ധിക്കുവാൻ ക്രിസ്തു ആഹ്വാനം ചെയ്യുന്നു. സത്യസന്ധമായ ഒരു വിലയിരുത്തൽ നടത്തുക. നിത്യമായ നിധിയും ജീവനും സത്യവും സ്വർഗവുമെല്ലാമായ യേശുവിനെയും വീണ്ടെടുക്കപ്പെട്ട ആത്മാക്കളിലുള്ള ക്രിസ്തുവിന്റെ സന്തോഷത്തെയും തുലാസിന്റെ ഒരു തട്ടിൽ വയ്ക്കുക. ലോകത്തിന് തരാൻ സാധ്യമായ സകല ആകർഷണങ്ങളെയും മറ്റേ തട്ടിൽ വയ്ക്കുക. നിങ്ങളുടെ സ്വന്തം ആത്മാവിന്റെയും നിങ്ങൾക്ക് നേടുവാൻ കഴിയുമായിരുന്ന സകല ആത്മാക്കളുടെയും നഷ്ടം ഒരു തട്ടിൽ വയ്ക്കുക. നിങ്ങളുടെയും മറ്റുള്ളവരുടെയും ജീവനെ ദൈവത്തിന്റെ ജീവനോട് ബന്ധപ്പെടുത്തി മറ്റേ തട്ടിൽ വയ്ക്കുക. തൽക്കാലത്തേക്കും നിത്യത കൊണ്ടും അത് തൂക്കി നോക്കുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ക്രിസ്തു ഇപ്രകാരം പ്രസ്താവിക്കുന്നു: ഒരു മനുഷ്യൻ സർവലോകവും നേടുകയും തന്റെ ജീവനെ കളയുകയും ചെയ്താൽ അവന് എന്തു പ്രയോജനം? മർക്കോസ് 8:36. നാം ഭൗമികമായതിന് പകരം സ്വർഗീയമായത് തിരഞ്ഞെടുക്കുന്നതിന് ദൈവം ആഗ്രഹിക്കുന്നു. സ്വർഗീയമായ ഒരു നിക്ഷേപത്തിന്റെ സാധ്യതകളെ അവൻ നമ്മുടെ മുമ്പിൽ തുറന്നു തരുന്നു. ഉന്നതമായ നമ്മുടെ ലക്ഷ്യം, സുരക്ഷിതത്വം, ശ്രേഷ്ഠമേറിയ നിക്ഷേപം എന്നിവയ്ക്കു വേണ്ടി അവൻ നമ്മെ ഉത്സാഹിപ്പിക്കുന്നു. ഞാൻ ഒരു പുരുഷനെ തങ്കത്തേക്കാളും ഒരു മനുഷ്യനെ ഓഫീർ തങ്കത്തേക്കാളും ദുർലഭമാക്കും എന്ന് അവൻ പ്രസ്താവിക്കുന്നു. പുഴുവരിക്കുകയും തുരുമ്പ് പിടിക്കുകയും ചെയ്യുന്ന നിക്ഷേപങ്ങൾ തുടച്ചു നീക്കപ്പെടുമ്പോൾ നശിച്ചു പോകാത്ത സ്വർഗീയ നിക്ഷേപത്തിൽ ക്രിസ്തുവിന്റെ അനുഗാമികളായവർ ആനന്ദിക്കും. ലൗകികമാകുന്ന ഏതൊരു സ്നേഹബന്ധത്തെക്കാളും അതിശ്രേഷ്ഠമായതാണ് ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ടവർ തമ്മിലുള്ള സ്നേഹബന്ധം. ഭൂമിയിലെ എത്ര വലിയ രാജകീയ കൊട്ടാരത്തിന്മേലുള്ള അവകാശത്തെക്കാളും അത്യുന്നതമായതാണ് നമ്മുടെ കർത്താവ് സ്ഥലമൊരുക്കിക്കൊണ്ടിരിക്കുന്ന ഭവനത്തിന്മേലുള്ള അവകാശം. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ എന്നുള്ള രക്ഷകന്റെ വാക്കുകൾ ലൗകികമായ എല്ലാ പ്രശംസാ ശബ്ദങ്ങളെക്കാളും അതിശ്രേഷ്ഠമാണ്. മത്തായി 25:34. തന്റെ ദാനങ്ങൾ നിസാരമാക്കി കളഞ്ഞവർക്ക് ക്രിസ്തു വീണ്ടും നിത്യമായ നിധി സ്വരൂപിക്കുന്നതിന് അവസരം കൊടുക്കുന്നു. കൊടുപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ പറയുന്നു. കള്ളൻ അടുക്കുകയോ പുഴുകെടുക്കുകയോ ചെയ്യാത്ത സ്വർഗത്തിൽ പഴകിപ്പോകാത്ത മടിശീലകളും തീർന്നുപോകാത്ത നിക്ഷേപവും നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൊള്ളുവിൻ. ലൂക്കോസ് 6:38, 12:33. ഈ ലോകത്തിലെ ധനവാന്മാരോട് നന്മ ചെയ്യുവാനും സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കാം. 1 തിമോത്തിയോസ് 6:17-19. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വസ്തു സമ്പത്തുകൾ ആദ്യമേ തന്നെ സ്വർഗത്തിൽ കടക്കട്ടെ. നിങ്ങളുടെ നിക്ഷേപം ദൈവസിംഹാസനത്തിനരികിൽ സൂക്ഷിക്കുക. ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തിന്മേലുള്ള നിങ്ങളുടെ അവകാശം സുസ്ഥിരമാക്കുക. അനീതിയുള്ള മമ്മോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അത് ഇല്ലാതെയാകുമ്പോൾ അവൻ നിത്യകൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ ഇടയാകും.